ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നിരിക്കുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വൈകുമെങ്കിലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് തന്നെ ഓവൽ ഓഫീസിലെത്തുമെന്ന് ഉറപ്പായി. കമല ഹാരിസിനെ മറികടക്കാൻ ഡൊണാൾഡ് ട്രംപിനെ സഹായിച്ചത് എന്താണ്? അമേരിക്കയിലെ മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചിന്തിച്ചു? ഇക്കാര്യങ്ങളെപ്പറ്റിയാണ് ഓസ്ട്രേലിയ എക്സ്പ്ലൈനറിൽ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. അമേരിക്കയിലെ ജോർജിയ സംസ്ഥാനത്ത് താമസിക്കുന്ന മലയാളിയായ ഡോക്ടർ സോജിൻ പി വർഗീസ് തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ഡോക്ടർ സോജിൻ പി വർഗീസ് SBS മലയാളത്തിലേക്ക്.
താങ്ക് യു മിസ്റ്റർ ജോജോ.
ഡോക്ടർ സോജിൻ, താങ്കൾ ഒരു സിംഗ് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്, ജോർജിയയില്. എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് ആണ് അവിടെ ഒരു മുൻതൂക്കം നേടിയിരിക്കുന്നതെന്ന് തോന്നുന്നല്ലേ. നിലവിലെ ഒരു ഫലം താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്തുന്നത്?
നമ്മള് ഈ പ്രീ പോൾ സർവേകളിലൊക്കെ കണ്ടതുപോലെ കമല ഹാരിസിന് ഒരു മുൻതൂക്കം കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തില്, പ്രത്യേകിച്ച് ജോ ബൈഡൻ ഇതിൽ നിന്ന് പിന്മാറിയതിന് ശേഷം. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിലാണെങ്കിലും ആ ഒരു ഹാരിസിന് കിട്ടിയ ഒരു മുൻതൂക്കം കുറച്ചും കൂടി ഡെമോക്രാറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 4 വർഷത്തെ പീരീഡ് ജോ ബൈഡന്റെ ഒരു അഡ്മിനിസ്ട്രേഷനും അതിനു മുമ്പുള്ള ട്രംപിന്റെ ഒരു അഡ്മിനിസ്ട്രേഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം കോവിഡ് വന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് അമേരിക്ക മാത്രം പറഞ്ഞ ലോകത്തിനടുത്ത് സംഭവിച്ച ഒരു ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായ ഇൻഫ്ലേഷന്, അതുപോലെ ഇമിഗ്രേഷൻ പോളിസിയിൽ വളരെ ലിബറലായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നയങ്ങളും കാര്യങ്ങളെല്ലാം മൂലം ഒത്തിരി ഇഷ്യൂസ്, ഇന്റേണൽ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർ, പ്രത്യേകിച്ച് നമുക്കറിയാലോ ഇവിടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പറ്റിയ സിറ്റിസൺസ് മാത്രമാണ്. അപ്പം അവര് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഈസ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. ഇവിടെ നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പോളിസീസ് കൊണ്ടുവരുമ്പോഴും അതുപോലെ തന്നെ ആൾക്കാർക്ക് എത്രമാത്രം ഫ്രീ അല്ലെങ്കിൽ എത്രമാത്രം പാവപ്പെട്ടവരെ സഹായിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലീഗലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ അസൈലം തേടി ഇവിടെ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ റെഫ്യൂജീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളവർ, ഇപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടെ വന്നു കഴിയുമ്പം ഇവിടുത്തെ ഒരു നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. സാധനങ്ങളുടെയൊക്കെ വില വല്ലാണ്ട് ഇവിടെ കൂടി, ടാക്സ് വരുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കെയർ സംവിധാനങ്ങളുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് സംവിധാനം, അത്രയൊക്കെ നമ്മുടെ ഇൻകത്തിൽ നിന്നാണ് ഇതെല്ലാം പിടിക്കുന്നത്. അപ്പം സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലേക്ക് വന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ ഒരു മീഡിയം അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആൾക്കാരാണ്. കൂടുതൽ നമ്മളൊക്കെ കൂടുതൽ ഇല്ലീഗലായിട്ട് ഇവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ആൾക്കാരാണ്. ഹൈസ്കിൾഡ് ലേബറിലുള്ളവരും H1L1 പോലെയുള്ള വിസകൾ വന്നിട്ടുള്ളവർ, അതുപോലെ തന്നെ J1F1 പോലെയുള്ള റിസർച്ചിനും പഠനത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും. എങ്കിൽ പോലും ഇവിടുത്തെ സാധാരണക്കാരെന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എല്ലാ റേസിലും പറ്റിയ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ, വൈറ്റ്സ് ആണെങ്കിൽ പോലും, അവർക്കൊക്കെ വളരെ അങ്ങനെ ജീവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഈ പറയുന്ന ആൾക്ക് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ലിബറൽ ഇമിഗ്രേഷൻ പോളിസി ഈയുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ, ഓക്കെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ സ്മൂത്ത് ആകും, ഇമിഗ്രേഷൻ എന്നൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സ്മൂത്ത് ആകും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും, അതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം ജീവിത ചെലവും കാര്യങ്ങൾ എല്ലാം കൂടിപ്പോയി, ക്രൈംസ് ഒക്കെ ഒത്തിരി ഒത്തിരി കൂടി, വയലൻസുകൾ ഒത്തിരി ആകുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത്. അങ്ങനെയൊക്കെ നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ട് കാണുമെങ്കിൽ പോലും ഈ പ്രാവശ്യം ട്രംപ് വരണം, ഇതിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരണം എന്നുള്ളത്. മാറ്റം എത്രമാത്രം സാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതുപോലെ രാജ്യത്ത് ഒത്തിരി ഇമിഗ്രൻസ് എന്താണ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ഇവിടെ ഉണ്ട്, എല്ലാവരും എല്ലാ സിറ്റിയിലും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പം ഒരു മാറ്റം നമുക്ക് സാധ്യമാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരണം എന്നുള്ളത് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അത് തന്നെ ആവാം ഈ പ്രാവശ്യം രീതിയിലേക്ക് ഇലക്ഷൻ റിസൾട്ട് മാറിപ്പോയത്.
അതെ അതെ, എനിക്ക് തോന്നുന്നു ഡോക്ടർ സോജിൻ പറഞ്ഞ ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ ജനകീയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ ഒക്കെ ഒരു പ്രചരണം മുന്നോട്ട് പോയത്. പക്ഷേ ഈ സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ട്രംപിന് തന്നെയാണ് ഇപ്പോൾ മേൽക്കൈ കിട്ടിയതായി കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. താങ്കൾ താമസിക്കുന്നതും ജോർജിയയിലാണല്ലേ?
അതെ.
ആ അവിടുത്തെ അതായത് ഈ സ്വിംഗ് സ്റ്റേറ്റുകളിലെ റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
നിലവിലത്തെ ഒരു മുഴുവൻ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകും, ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും, ഈ പറയുന്ന ബോർഡർ സ്റ്റേറ്റുകളാണ് കൂടുതലും ഡെമോക്രാറ്റ്സ് ഈ പ്രാവശ്യം അവർക്ക് കൈ വെക്കാൻ പറ്റിയ സ്റ്റേറ്റുകൾ. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് മൊത്തം ഒരു ചുമപ്പ് മായമാണ്. അതെല്ലാം റിപ്പബ്ലിക്കൻസ് ജി ഒ പി എന്ന് പറയുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം ട്രംപിന് വ്യക്തമായ ലീഡ് കൊടുത്തു പോയത്. ഇപ്പം ജോർജിയ എന്ന സംസ്ഥാനം ജോർജിയക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഇത് ഇവിടെ ഒരു വളരെ അമേരിക്കൻ ചരിത്രപരമായ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണിത്. ഇവിടെ എല്ലാ എല്ലാ റേസിലും പെട്ട ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഈ പറയുന്ന ആഫ്രിക്കൻ അമേരിക്കൻസ് ഒക്കെ വളരെ കൂടുതലുള്ള ഉള്ള ഒരു വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ് ജോർജിയ. ഇവിടെ നിലവിൽ ഇപ്പൊ സംസ്ഥാനം ഭരിക്കുന്നത് റിപ്പബ്ലിക്കൻ ആണ്, റിപ്പബ്ലിക്കൻ ഗവർണർ ആണ് ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്നത്. കഴിഞ്ഞ വർഷവും റിപ്പബ്ലിക്കൻ ആയിരുന്നു, ഈ വർഷവും റിപ്പബ്ലിക്കൻ ആയിരുന്നു. ഈ വർഷം ഈ ഡൊണാൾഡ് ട്രംപിന് ആ ഒരു ഇലക്ട്രൽ കോളേജിലേക്കുള്ള ജോർജിയയുടെ വോട്ട് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇവിടെ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം ജോ ബൈഡനെ കിട്ടിയെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ജോർജിയയില് കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ഇലക്ഷന് ജോർജിയയില് ബൈഡന്റെ വിജയത്തിലേക്ക് നീങ്ങിയ ഒരു റിസൾട്ട് ജോർജിയന് കിട്ടിയിട്ടുണ്ടായി. ഇപ്പം ഈ ഒരു സ്വിംഗ് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പറയുന്ന ഇൻഫ്ലേഷനും ഇമിഗ്രേഷൻ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ എല്ലാ റേസിലും പെട്ട ആൾക്കാർ. ഇപ്പൊ നമ്മൾ ഈ ജി ഒ പി എന്നൊക്കെ പറയുമ്പം ആൾക്കാർ പല തെറ്റിദ്ധാരണകളുണ്ട്, പക്ഷെ അത് അതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാർ ചിന്തിച്ച് ആൾക്കാർക്ക് ഒരു മാറ്റം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങി ഇതിന്റെ ഒരു പ്രതിഫലനം ആയിട്ടാണ് ഈ റിസൾട്ടിനെ ഈ സ്വിംഗ് സ്റ്റേറ്റിൽ എനിക്ക് നോക്കി കാണാൻ പറ്റുന്നത്.
ഓക്കെ, താങ്കൾ ആരെ പിന്തുണയ്ക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ പൊതുവേ ഒരു ഇന്ത്യൻ സമൂഹത്തെ വെച്ച് നോക്കുമ്പോൾ ആര് വരുന്നതാണ് അവർക്ക് ഇല്ലെങ്കിൽ വിസയുടെ ഒക്കെ കാര്യത്തിൽ കൂടുതൽ മെച്ചം, റിപ്പബ്ലിക്കൻസ് ആണോ അതോ ഡെമോക്രാറ്റ്സ് വരുന്നതായിരുന്നോ?
ഡിപ്പെൻസ് ആണ്. ഇപ്പം നമുക്കറിയാലോ ഈ ഇലക്ഷന്റെ രണ്ട് കാൻഡിഡേറ്റും പുറത്തു വന്നു. ഇപ്പൊ മാർപ്പാപ്പ തന്നെ പറഞ്ഞു ഗോ ഫോർ ദ ലെസ് ഈവിൾ എന്ന് പറഞ്ഞു, ഗോ ഫോർ ദ ലെസ് ഈവിൾ. ഇപ്പം ഇത് ഡിപ്പെൻസ് ആണ് നമ്മുടെ. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ നീഡ്. ഇപ്പോഴത്തെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും, പ്രത്യേകിച്ച് വിസയിലുള്ളവർക്ക്. ഇപ്പം ഇന്ത്യൻസ് ഇല്ലീഗൽ ഒരു കാറ്റഗറി വരുന്ന ഇന്ത്യൻസ് ഒക്കെ വളരെ ചുരുക്കേ ഉള്ളൂ അമേരിക്കയിൽ. പക്ഷെ കൂടുതലും നമ്മുടെ ഈ ഹൈ സ്കിൽഡ് ആയിട്ട് വന്നിട്ടുള്ള നാട്ടിലൊക്കെ നല്ല രീതിയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടി അമേരിക്കയിലേക്ക് ഈ പറയുന്ന H1B L1B പോലെയുള്ള വിസയിൽ വരുന്നവർ, അതുപോലെ ഒത്തിരി 50, 60, 70 lakh മുടക്കി ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നവർ, അതുപോലെ തന്നെ ഫെലോഷിപ്പ് കിട്ടിയിട്ട് ഗവേഷണത്തിനും മറ്റുമായിട്ട് വരുന്നവർക്കൊക്കെ ഡെമോക്രാറ്റ്സിന്റെ നയങ്ങൾ കുറച്ചും കൂടി ഫേവറബിൾ ആണ്. നമുക്കറിയാലോ ഇപ്പൊ അമേരിക്കയിലെ സിറ്റിസൺഷിപ്പ് നമ്മൾ ഇത്ര പെർമനന്റ് റെസിഡൻസി നമ്മൾ ഇത്രയും വർഷം നിന്നാൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഇത്രയും വർഷം വർക്ക് ചെയ്താൽ കിട്ടുന്ന ആ ഒരു മാനദണ്ഡത്തിലല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കോട്ടയുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ IT മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ നേഴ്സിംഗ് മേഖലകളിൽ നിന്നൊക്കെ ഒത്തിരി പ്രൊഫഷണൽസ് വന്ന് ഇറങ്ങുന്ന വിസകളിൽ ഇറങ്ങുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇപ്പം ഈ പറയുന്ന വിസകളിൽ വരുന്നവർക്കൊക്കെ ഡെമോക്രാറ്റ്സിന്റെ ഒരു ലിബറൽ ആയിട്ടുള്ള ഇമിഗ്രേഷൻ നയം ഒത്തിരി ഗുണം ചെയ്യും. അത് കുറച്ചും കൂടി ഇപ്പത്തെ കുറെ ബാക്ക്ലോഗ്സ് ഉണ്ട്, ബാക്ക്ലോഗ്സ് ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെ വെയിറ്റിംഗ് ലിസ്റ്റ് 10-ഉം 15-ഉം ഒക്കെ വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വിസകൾ വരുന്നവർക്കൊക്കെ 3 വർഷത്തേക്കാണ് വിസ കൊടുക്കുക, അതിനുശേഷം വിസ റിന്യൂവൽ ഉണ്ട് 3 വർഷം കഴിയുമ്പോൾ. അതിലൊക്കെ ഒത്തിരി റിജക്ഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ അഡീഷണൽ ഡോക്യുമെന്റേഷനും ഒക്കെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ട് ഇവിടെ. അപ്പം അത് കഴിഞ്ഞ 4 വർഷം അത് വളരെ കുറവായിരുന്നു, റിജക്ഷൻ ആണെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റേഷൻ കാര്യത്തിലേക്കാണ് വളരെ കുറവായിരുന്നു, വളരെ സ്മൂത്ത് ആയിട്ട് പോയി. ഇനി അത് കുറച്ചും കൂടി ടഫ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ അറിയാലോ ഈ എക്കണോമി അത് ഇതൊക്കെ നമ്മുടെ ഇവിടെ ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഉള്ള ലീഗലായിട്ടുള്ള ഇവിടെ ഉള്ള ഇമിഗ്രൻസിനെ ആണ് ഇതൊക്കെ അഫക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ 10, 20, 30 വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറ 3-ാം തലമുറ ഇവിടെ ജീവിക്കുന്ന ഇന്ത്യൻസ് ആണെങ്കിലും നമ്മുടെ മലയാളീസ് ആണെങ്കിലും എല്ലാവരും ഇവിടുത്തെ എക്കണോമിയെയും അതിനെയൊക്കെ ആശ്രയിച്ച് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഇതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ട്രംപ് വരണമെന്ന് തന്നെ ഒരു ആഗ്രഹിച്ച ഒരു ഇലക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ക്രൈംസ്, ഇല്ലീഗൽ ഇമിഗ്രേഷന്, അതെല്ലാം ഒരു വഴി വരെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളാണ് ട്രംപ് എന്നുള്ള ഒരു ഒരു ചിന്താഗതിയാണ് കൂടുതൽ ഇന്ത്യക്കാർക്കുള്ളത്.
ശരി, വളരെയധികം നന്ദി ഡോക്ടർ സോജിൻ പി വർഗീസ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു കാഴ്ചപ്പാട് ശ്രോതാക്കളോട് പങ്കുവച്ചതിന്. പ്രിയ ശ്രോതാക്കളെ, ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ താമസിക്കുന്ന സോജിൻ പി വർഗീസിന്റെ വിലയിരുത്തലുകളാണ് നമ്മൾ ഓസ്ട്രേലിയൻ എക്സ്പ്ലൈനറിലൂടെ ഇതുവരെ കേട്ടത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് തികച്ചും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമാണെന്ന് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.